അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്ന് ലേഖിക ചോദിച്ചതിന് ഒരു കാരണമുണ്ടായിരുന്നു. ജിൽസ ജോയ് എഴുതുന്ന ലേഖനം ചില ഒടിപ്രയോഗങ്ങൾ. ഞങ്ങളുടെ കാത്തലിക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മെസ്സേജ് മറ്റൊന്നുമായിരുന്നില്ല, യു എ ഇയിൽ ഞങ്ങൾ പോകാറുള്ള ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കിടെ ലേഖനം വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് പേര് കൊടുക്കാം എന്നതാണ്. അത് കണ്ടപ്പോൾ ആഗ്രഹത്തോടെ നൽകിയിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു. എല്ലാം ഓക്കെ. എന്നെ അവർ ബൈബിൾ വായനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. അതാണല്ലോ ഇന്നത്തെ കാലത്തെ ആദ്യ ചടങ്ങ്. വാരാന്ത്യ ദിവസങ്ങളായ വെള്ളി ശനി ദിനങ്ങളിലായിരുന്നു യു എ ഇയിലുള്ള ഞങ്ങളുടെ ദേവാലയത്തിൽ അക്കാലത്ത് മലയാളം കുർബാന ഉണ്ടായിരുന്നത്. അടുത്ത ആഴ്ച തന്നെ ലേഖനം വായിക്കുന്നതിനുള്ള എൻ്റെ ഊഴമെത്തി. അന്നൊക്കെ ഞങ്ങൾ വെള്ളിയാഴ്ച മാത്രമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് മാത്രമായിരുന്നു എൻ്റെ അവധി ദിവസം. വായിക്കേണ്ട ദിവസം അടുത്തപ്പോഴേക്ക് കുറച്ച് ടെൻഷൻ കയറാൻ തുടങ്ങി. സഭാകമ്പം ആവശ്യത്തിനുണ്ട്. ലേഖനഭാഗം പലവട്ടം വായിച്ച് പ്രാക്ടീസ് ചെയ്തു. ഈ ഗുരു ആശീർവദിച്ചാലും അങ്ങോട്ട് ശരിയാവണില്ലാട്ട എബി, ഞാനത് മറന്നുപോയി സീനാക്കും എന്നാ തോന്നണേ പ്രാഞ്ചിയേട്ടനെ പോലെ എന്ന് മക്കളോട് പറഞ്ഞു. കോർഡിനേറ്റർ എന്നോട് കുർബാനയ്ക്ക് അരമണിക്കൂർ നേരത്തെ എത്താൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ വായന ആയതുകൊണ്ട് അവർക്കൊന്ന് നോക്കണമല്ലോ. രാത്രി 8 മണിക്കാണ് മലയാളം കുർബാന. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഇറങ്ങിയയുടനെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, മിന്നിച്ചു വിട്ടോ? അത് കഴിഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈശോയെ മിന്നിച്ചേക്കണേ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നിച്ചുകൊണ്ട് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇറങ്ങി കുറച്ചു ദൂരം പോയപ്പോഴേ ഞങ്ങളുടെ കാർ ട്രാഫിക് സിഗ്നലിൽ പെട്ടു. അത് ഒരു വലിയ റൗണ്ട് എബൌട്ടായിരുന്നു. കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ അറ്റത്തെത്തിയപ്പോൾ അടുത്ത സിഗ്നൽ ദേ മഞ്ഞ. റെഡ് ലൈറ്റ് ആവുന്നതിന് മുൻപ് കടക്കാൻ വേണ്ടി ഭർത്താവ് കാർ സ്പീഡിലാക്കി. കുട്ടികളാണെങ്കിൽ പപ്പ ഗോ ഗോ എന്ന് ബഹളം വയ്ക്കുന്നു. പെട്ടെന്ന് റെഡായി സിഗ്നൽ. ബ്രേക്ക് ഇട്ടതിൽ ലേറ്റായിപ്പോയി. മുന്നിൽ കിടന്നിരുന്ന കാറിനിട്ട് നല്ലൊരു ഇടി. സീറ്റ് ബെൽറ്റ് നിർബന്ധമായതുകൊണ്ട് ആരുടെയും തല ഇടിച്ചില്ലെന്ന് മാത്രം. ഞാനാണെങ്കിൽ വിശ്വാസം വരാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസിൻ്റെ നമ്പറിൽ വിളിക്കണം, കാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കണം. എനിക്കാണെങ്കിൽ വാഹനത്തിന് പരിക്ക് പറ്റിയതിലും സങ്കടം വിശുദ്ധ കുർബാനയുടെ കാര്യം ഓർത്തായിരുന്നു. വായന മാത്രമല്ല, ആഴ്ചയിൽ ഒരിക്കലുള്ള വിശുദ്ധ കുർബാനയും മുടങ്ങാനാണ് പോകുന്നത്. ആകെ ശോകം. ടാക്സിക്ക് പോയാലോ എന്ന് ആദ്യം തോന്നി. പക്ഷേ ഭർത്താവിൻ്റെ മുഖം കണ്ടപ്പോൾ നിശബ്ദയായി ഇരുന്നു. മൊബൈലെടുത്ത് കോർഡിനേറ്റർക്ക് വിളിച്ചു പറഞ്ഞു വേറെ ആരോടെങ്കിലും വായിക്കാൻ പറയാൻ. രണ്ട് കാറുകളും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. കുറേ നേരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് സഹിക്കുന്നില്ല. ഈശോയോട് ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ? ഈ പണി എന്തിനാണ് കാണിച്ചത്? ഇപ്പോൾ എൻ്റെ കുർബാനയും മിസ്സായില്ലേ? അതും പറഞ്ഞ് ഞാൻ കരഞ്ഞു. രാവിലെ ആയിരുന്നെങ്കിൽ മറ്റൊരു ദിവ്യബലിക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ വേറെ വിശുദ്ധ കുർബാന കൂടണമെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയാവണ്ടേ? അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. സാധാരണ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുൻപ് നിയോഗങ്ങൾ മനസ്സിലോർക്കും. 51 സങ്കീർത്തനവും വേറെ കുറച്ച് സങ്കീർത്തന ഭാഗങ്ങളും ജപമാലയും ഒക്കെ ചൊല്ലും. നല്ലവണ്ണം ആത്മശോധന ചെയ്ത് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങും. പക്ഷെ ഈ ദിവസം അതൊന്നും ഉണ്ടായില്ല. ആകെ ടെൻഷനും നന്നായി വായിക്കാൻ കഴിയുമെന്ന ചെറിയ അഹങ്കാരവും ഏത് ഡ്രസ്സ് ഇടണം എന്ന ആലോചനയും അൾത്താരയിൽ കയറുന്ന ആവേശവും ഒക്കെ കൂടി ഒരു ജഗ പുക. കർത്താവിന് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് കൗതുകം കുറെ കൂടിപ്പോയെന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഈ വായന എന്നും. പറഞ്ഞു വരുന്നത് എൻ്റെ വായന മുടക്കാൻ കർത്താവ് കാർ ഇടിപ്പിച്ചെന്നൊന്നുമല്ല. ഞങ്ങളുടെ ധൃതി കൊണ്ടാണ് ഇടിച്ചതെങ്കിലും കർത്താവിൻ്റെ ഒരു സമ്മതം അതിൽ ഉണ്ടല്ലോ എന്ന് മാത്രം. എന്തായാലും വിശുദ്ധ കുർബാന മുടങ്ങിയതിൽ ഈശോയോടുള്ള എൻ്റെ പിണക്കം തീർന്നില്ല. പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോയി. സ്പ്ലിറ്റ് ടൈമിംഗ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു. വൈകിട്ട് വീണ്ടും ഓഫീസിലെത്തി. 5 മണിയായപ്പോൾ ഞങ്ങളുടെ കാത്തലിക് പ്രെയർ ഗ്രൂപ്പിലുള്ള മുംബൈക്കാരി മീര എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, 7 മണിക്കുള്ള ഇംഗ്ലീഷ് കുർബാനയ്ക്ക് വരുന്നുണ്ടോ എന്ന്. സാധാരണ മീര അങ്ങനെ വിളിച്ച് ചോദിക്കാറില്ല. അന്ന് എന്തേ അങ്ങനെ തോന്നി എന്നറിയില്ല. അപ്പോഴും എന്നെ ഓഫീസിൽ നിന്ന് വിടുമെന്ന് പ്രതീക്ഷ അത്രയില്ലായിരുന്നു. 8:30 വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷേ മാനേജറോട് ചോദിച്ചപ്പോൾ പൊയ്ക്കോളാൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ മീരയോട് വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന്. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ആകെ സന്തോഷത്തിലായിരുന്നു. എന്റെ ഈശോ എന്നെ മറന്നില്ലല്ലോ, എന്റെ ആഴ്ചയിൽ ഒരിക്കലുള്ള വിശുദ്ധ കുർബാന മുടങ്ങിയില്ലല്ലോ, അപ്പോൾ എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. അത് സന്തോഷത്തിന്റെ തുടക്കമേ ആയിരുന്നുള്ളൂ. ഒരു പ്രായശ്ചിത്തം എന്നോണം കർത്താവ് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എന്നും രാവിലെ ദിവ്യബലിക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി തന്നു. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യമായിരുന്നു അത്. റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പിന്നെ ഒരിക്കലും ഞാൻ ദിവ്യബലിക്കിടയിലെ ബൈബിൾ വായന എന്ന മോഹവുമായി നടന്നില്ല. പലരും ചോദിച്ചു, ഒരു വട്ടം കാറിടിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ വായന വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ എന്ന്. പക്ഷേ ഞാൻ പിന്നീട് സ്ഥിരമായ വായനയ്ക്ക് പോയില്ല. ലോകം മുഴുവൻ കൂടെ നിന്നാലും കർത്താവ് ഒരാൾ മാത്രം എതിരായാലോ? വിചാരിച്ച കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും എതിരായാലും കർത്താവ് മാത്രമേ കൂടെയുള്ളൂ എങ്കിലോ? അത് മാത്രം മതി വിജയിക്കാൻ. അതുകൊണ്ട് എത്ര നല്ല കാര്യമാണെങ്കിലും ശരി, ദൈവഹിതം എന്താണെന്ന് അറിയണം. അത് ദൈവാലയത്തിൽ ബൈബിൾ വായിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാവർക്കും അത് പറഞ്ഞിട്ടില്ല. ദശാംശം കൊടുക്കുന്നത് നല്ല കാര്യം, പക്ഷേ എവിടെ ആർക്ക് കൊടുക്കണം, ദൈവഹിതം നോക്കണം. വിളിയുണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ളപ്പോൾ ഓടിപ്പോകാതെ കർത്താവ് പറയും വരെ കാത്തിരിക്കാം. ദൈവഹിതം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഇസ്രായേലിലെ ഇടയന്മാരെക്കുറിച്ച് ഒരിക്കൽ വായിച്ചു, തന്നിഷ്ടക്കാരായി വഴിവിട്ടളയുന്ന ആട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അവസാനം ഇടയൻ ആ ആടിൻ്റെ കാൽ ചെറുതായൊന്ന് ഒടിക്കും, അതിനെ മാറത്ത് സംവഹിച്ച് സ്നേഹത്തോടെ പരിചരിക്കും. കാൽ ശരിയാവുമ്പോഴേക്ക് ഇടയനും ആടും തമ്മിൽ നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉടലെടുത്തിരിക്കും, പിന്നെ അത് വഴിവിട്ട് നടക്കില്ല. നമ്മുടെ നല്ലിടയനും ഏതാണ്ട് ഇതുപോലെയാണ്. അറ്റകൈക്ക് ചില ഒടിപ്രയോഗങ്ങൾ ഇങ്ങനെയുമുണ്ട്, എങ്കിലും നമ്മളെ നശിക്കാൻ വിടില്ല, അതുറപ്പ്. വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. നിയമാവർത്തനം 32:11-12 തിരുവചനങ്ങൾ.